2022 ജനുവരി 18 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മനുഷ്യൻ പുതിയ വാസഗൃഹം കണ്ടെത്തും. ISRO ചെയർമാനായി ചുമതലയേറ്റ ഡോക്ടർ എസ് സോമനാഥുമായി VS രാജേഷ് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ചോദ്യം: ബഹിരാകാശ രംഗം വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇലോൺ മസ്കിന്റെ SpaceXന്റെ ട്രാൻസ്പോണ്ടർ 105 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ചു. നാസയെ പോലും പിന്തള്ളി സ്വകാര്യ കമ്പനികൾ മുന്നോട്ടു വരുന്നു. ഈ സാഹചര്യത്തിൽ ISRO വർത്തമാനകാലവും ഭാവിയും എങ്ങനെ കാണുന്നു? ഡോക്ടർ എസ് സോമനാഥിന്റെ മറുപടി: നാസ അമേരിക്കയുടെ നാഷണൽ സ്പേസ് പ്രോഗ്രാമാണ്. അവരിപ്പോഴും ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട്. മുൻപ് അവർ സ്പേസ് ഷട്ടിലാണ് ഉപയോഗിച്ചിരുന്നത്. സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം വേണ്ടെന്നുവച്ച് റോക്കറ്റുകൾ വികസിപ്പിക്കാൻ സ്വകാര്യ ഏജൻസികൾക്ക് നാസ ഫണ്ട് ചെയ്തു. അതവരുടെ സ്ട്രാറ്റജിയാണ്. സ്പേസ് ഷട്ടിൽ നാസ തുടർന്നിരുന്നെങ്കിൽ ഇലോൺ മസ്കിന് ബഹിരാകാശ പദ്ധതി സാധ്യമാകുമായിരുന്നില്ല. ഇലോൺ മസ്കിനെയും ജെഫ് ബെസോസിനെയും പോലെയുള്ളവർക്ക് സാധ്യത ഉണ്ടാക്കിക്കൊടുക്കുകയാണ് നാസ ചെയ്തത്. ചോദ്യം: ഇലോൺ മസ്കിനെയോ ജെഫ് ബെസോസിനെയോ പോലെ സ്വകാര്യ വമ്പന്മാർ ഇന്ത്യയിലില്ലല്ലോ, അപ്പോൾ നമ്മുടെ വ്യവസായ സാധ്യത എന്താവും? മറുപടി: ഇലോൺ മസ്ക് ഒരു റോക്കറ്റ് സയന്റിസ്റ്റൊന്നുമല്ലായിരുന്നു. അദ്ദേഹം IT സർവീസിലൂടെ സാമ്പത്തിക മെച്ചമുണ്ടാക്കിയ ആളാണ്. റോക്കറ്റ് നിർമ്മിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തി ടീമിൽ കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം. ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം ഇത്തരം കാര്യങ്ങളിൽ പാഷനുള്ളവരെ ഒരുമിച്ചു കൊണ്ടുവന്നാൽ ഇവിടെയും നടക്കും. അതിനുള്ള അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അമേരിക്കയിലുള്ള സ്പേസ് ബിസിനസ് അവസരങ്ങൾ ഇന്ന് ഇന്ത്യയിലില്ല. അതിനുള്ള അനുകൂല സംവിധാനം ഇവിടെ ഉണ്ടാക്കണം. ഇന്ത്യയ്ക്ക് ചേരുന്ന റോക്കറ്റ് നിർമ്മിക്കാനും ബിസിനസ് അവസരങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാൽ ഇവിടെയും അതിനുള്ള സാധ്യതകളുണ്ട്. മസ്കും ബെസോസും ഈ രംഗത്ത് വന്നത് ലാഭത്തേക്കാൾ അവർക്ക് ഇതിലുള്ള പാഷൻ മൂലമാണ്. പാഷൻ ഉള്ളവർ വന്നാലേ ഈ രംഗത്ത് നിലനിൽക്കാൻ പറ്റൂ. പൂർണമായും ബിസിനസ്സായി കാണുന്നവർക്ക് സാധ്യമല്ലായിരിക്കാം. ഇന്ത്യയിൽ അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ആവശ്യമായ പിന്തുണ സർക്കാരും ഇസ്രോയും ബഹിരാകാശ വകുപ്പും നൽകണം. ചോദ്യം: ഇൻസ്പേസിന്റെയും ന്യൂസ്പേസിന്റെയും സാധ്യത ഈ മേഖലയിലാണോ? മറുപടി: തീർച്ചയായും. ഇൻസ്പേസ് രൂപീകരിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. താൽപര്യമുള്ളവർ വരുമ്പോൾ അവർക്ക് തടസ്സമുണ്ടാകരുത്. അവർക്ക് ടെക്നോളജി കിട്ടാനും ലൈസൻസ് കിട്ടാനും ഗ്രൌണ്ട് വർക്കിനുമുള്ള വീതിയൊരുക്കണം. അതിനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യം: ന്യൂസ്പേസിന്റെ ഉത്തരവാദിത്തമോ? മറുപടി: ഇതേപോലെ തന്നെ പൊതുമേഖലയിലും റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച് ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ന്യൂസ്പേസിന്റെ ഉത്തരവാദിത്തം. നാസയും റോക്കറ്റുണ്ടാക്കുന്നുണ്ട്. ഇലോൺ മസ്കും റോക്കറ്റുണ്ടാക്കുന്നുണ്ട്. ഗവൺമെന്റൽ പ്രോഗ്രാമുമുണ്ട്, പ്രൈവറ്റ് പ്രോഗ്രാമും ഉണ്ട്. രണ്ടും സമാന്തരമായി നടക്കണം. അല്ലെങ്കിൽ ഈ രംഗത്തെ അറിവും സ്കില്ലും ഒക്കെ പൊതുമേഖലയിൽ ഇല്ലാതാകും. നമ്മുടേത് ടെക്നോളജി ഓറിയന്റഡ് പ്രോഗ്രാമാണ്, അല്ലാതെ സർവീസല്ല. ചോദ്യം: ISRO വാതിലുകൾ തുറന്നിടുകയാണോ? കേരളത്തിലെ സർവകലാശാലകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും റോൾ എത്രമാത്രം പ്രസക്തമാണ്? മറുപടി: വളരെ പോസിറ്റീവാണ്. APJ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ സർവകലാശാല ആ രീതിയിൽ സഹകരിക്കുന്നുണ്ട്. കുട്ടികൾ ഇൻഡസ്ട്രിക്ക് റെഡിയാവണം. അതിനുള്ള സ്കിൽ അവർക്ക് കൊടുക്കണം. എന്നാലേ അവർക്ക് ആ മേഖലയിൽ സംഭാവന ചെയ്യാൻ കഴിയൂ. വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നതിനൊപ്പം എങ്ങനെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്നും എങ്ങനെ തന്റെ ഐഡിയ മാർക്കറ്റ് ചെയ്യാമെന്നുമൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സംരംഭകരാകണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ മൈക്രോ മിനി വ്യവസായങ്ങൾ വരികയുള്ളൂ. സർവകലാശാലകളുടെ റോൾ ഇനിയും വലുതാകണം. ചോദ്യം: വീടുകളിലേക്ക് ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതി ഇസ്രോയ്ക്കുണ്ടോ? മറുപടി: നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചോദ്യം: തുടങ്ങാൻ പരിപാടിയുണ്ടോ? മറുപടി: ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു രാജ്യത്തിനു വേണ്ടി മാത്രം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നിർമ്മിക്കാനാവില്ല. അത് ലോകത്തിനു വേണ്ടിയേ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നോ രണ്ടോ ഉപഗ്രഹങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വേണം. ചോദ്യം: കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പുകളും നൽകുന്നുണ്ടെങ്കിലും ഇതിനൊരു പ്രതിരോധത്തിന് സാധ്യത ഭാവിയിലുണ്ടോ? അതോ അത് പൂർണമായും പ്രകൃതിയുടെ കൈകളിൽ തന്നെയോ? മറുപടി: ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേക്കാം. കാലാവസ്ഥയിൽ വലിയൊരു ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അതൊരു ലോക്കൽ ഇഫക്റ്റ് അല്ല, അതൊരു ഗ്ലോബൽ ലെവലിലാണ്. ഉദാഹരണത്തിന്, കൊടുങ്കാറ്റ് ഒരു ആഗോള പ്രതിഭാസമാണ്. താപ ഊർജ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതിനെയൊന്നും നിയന്ത്രിക്കാനുള്ള ശക്തി മനുഷ്യനില്ല. അത് പ്രകൃതി ശക്തിയുടെ ഭാഗമാണ്. അതിനെ നിയന്ത്രിക്കുകയല്ല, അതിന്റെ പ്രവചനവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ചോദ്യം: ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും അതിനെ അതിജീവിക്കുന്നതാണ് പ്രകൃതിയുടെ ശക്തി. മറുപടി: അങ്ങനെയൊരു നിർവചനം ഞാൻ പറയില്ല. ശാസ്ത്രം പ്രകൃതിയുടെ ഭാഗമാണ്, തമ്മിലടിക്കുന്ന ശത്രുക്കളല്ല. കാലാവസ്ഥ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോഴാണ് ഭീതി തോന്നുന്നത്. ചരിത്രം പരിശോധിച്ചാൽ എത്രയോ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും കടന്നുപോയതാണ് ഈ ഭൂമിയെന്ന് മനസ്സിലാകും. കുറച്ചുകാലം ജീവിക്കുന്ന മനുഷ്യന് ഈ മാറ്റങ്ങൾ കാണുമ്പോൾ വ്യത്യാസങ്ങൾ തോന്നും. ചോദ്യം: ഇസ്രോ ചെയർമാൻ എന്ന നിലയിൽ ഫോക്കസ് എന്തിലായിരിക്കും? മറുപടി: ഇത്രയും വർഷം കൊണ്ട് സ്പേസ് പ്രോഗ്രാമിൽ വലിയൊരു പ്രസ്ഥാനം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ആ പ്രസ്ഥാനം മുന്നോട്ടു കൊണ്ടുപോകണം, പുതിയ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. നേരത്തെ നമ്മുടെ സപ്ലയറായിരുന്ന ഇൻഡസ്ട്രികളെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടതുണ്ട്. പുതുതായി വരുന്ന സ്റ്റാർട്ടപ്പുകൾ, അതിൽ വർക്ക് ചെയ്യാൻ താൽപര്യമുള്ള കുഞ്ഞ് ഇലോൺ മസ്കുകൾക്കെല്ലാം വഴി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ മേഖലയിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. മൊത്തം സ്പേസിനുള്ള ഒരു ഇക്കോണമി ഇന്ന് 15,000 കോടി രൂപയുടെ വ്യാപ്തിയുള്ളതാണ്. ഒരു 50,000 കോടി ആക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ അത് സ്പേസ് സെക്ടറിൽ വലിയൊരു കുതിപ്പാകും. അത് ശാസ്ത്ര സാങ്കേതിക രംഗം ഉൾപ്പെടെ പല മേഖലകളെ സ്വാധീനിക്കും. അതാണ് സ്പേസ് ടെക്നോളജിയുടെ ഗുണം. പ്രത്യക്ഷ ഗുണത്തോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കമുള്ള മേഖലകളിൽ പരോക്ഷമായ ഗുണങ്ങളുണ്ട്. അതാണ് പോളിസി മേക്കർ എന്ന നിലയിൽ ഞാൻ കാണുന്ന വലിയ ഇമ്പാക്ട്. ചോദ്യം: ഗഗൻയാനിലൂടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച് മടക്കിക്കൊണ്ടുവരുന്നതിലൂടെ ഇസ്രോ എന്താണ് നേടുന്നത്? മറുപടി: രാജ്യത്തിന് ദീർഘകാല വിഷൻ ഉണ്ടാകണം. ഈ രാജ്യം മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എവിടെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എനിക്ക് തോന്നുന്നത് ഈ രാജ്യം സാങ്കേതിക മേഖലയുടെ ശക്തി കൊണ്ട് പവർ ഉണ്ടാകുന്ന ഒരു രാജ്യമായിരിക്കണം. അല്ലാതെ മിലിറ്ററി പവർ കൊണ്ടോ അയൽ രാജ്യങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടോ ഉണ്ടാകുന്ന ഒരു പവർ അല്ല. നമ്മുടെ ശക്തി ടെക്നോളജി ആയിരിക്കണം. ആ ടെക്നോളജി ഉപയോഗിച്ച് പല മേഖലകളിലും നമ്മൾ ഉയരേണ്ടതുണ്ട്. ചോദ്യം: അന്യഗ്രഹവാസത്തെക്കുറിച്ച് തന്നെ സ്വകാര്യ കമ്പനികൾ ചിന്തിക്കുന്നു, നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ടോ? മറുപടി: എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഇപ്പോൾ പോകുമെന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ മാത്രം ജീവിക്കാൻ ബാധ്യതപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ ഭൂമിയിൽ ഉത്ഭവിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ജീവിക്കാനും യാത്ര ചെയ്യാനും കഴിവുള്ള ഒന്നാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള ആദ്യ സ്റ്റെപ്പുകൾ നമ്മൾ നടത്തണം. ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്ത് ഓർബിറ്റിലേക്ക് പോവുക, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോവുക, അതിനുശേഷം സൗരയൂഥം കടന്ന് മറ്റേതെങ്കിലും എക്സോപ്ലാനറ്റിൽ പോവുക, ഭൂമിക്ക് തുല്യമായി ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ എത്തുക. ചോദ്യം: ഈയിടെ ഡോണ്ട് ലുക്കപ്പ് എന്ന ഹോളിവുഡ് സിനിമയിൽ ഒരു വാൽനക്ഷത്രം വന്ന് പതിച്ച് ഭൂമി നശിക്കുന്നതായി കണ്ടു. അങ്ങനെയൊരു വാൽനക്ഷത്രം ഭൂമിയിലേക്ക് വരുമോ? മറുപടി: എപ്പോൾ വേണമെങ്കിലും വരാം. ഭൂമിയിൽ എത്രയോ വാൽനക്ഷത്രങ്ങൾ വന്ന് ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങളും മാർക്കുകളും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ചന്ദ്രനിൽ കാണുന്ന ഗർത്തങ്ങൾ മുഴുവൻ ഇത്തരം വസ്തുക്കൾ വന്നിടിച്ച് ഉണ്ടായതാണ്. ഭൂമിയിൽ ഒരു കാലത്ത് ഇത്തരമൊരു ഇടിയിലൂടെയാണ് ഡിനോസറുകൾ ഇല്ലാതായതെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് അടുത്തൊരു 100 വർഷത്തേക്ക് ഒരു വാൽനക്ഷത്രം വരില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചോദ്യം: 100 വർഷം? മറുപടി: മനുഷ്യന്റെ ചരിത്രം 100 വർഷം കൊണ്ട് അവസാനിക്കാനൊന്നും പോകുന്നില്ല. ചോദ്യം: ഭൂമിയെ സൂര്യൻ വിഴുങ്ങില്ലേ? മറുപടി: സംശയമില്ല, ശാസ്ത്രീയമായി തെളിവുള്ള വസ്തുതയാണ്. ചോദ്യം: എത്ര വർഷം ബാക്കിയുണ്ട്? മറുപടി: പേടിക്കേണ്ട, നമ്മളൊന്നും അത് കാണാനുണ്ടാകില്ല. ചോദ്യം: സൂര്യന്റെ ആയുസ് തന്നെ എത്രയോ ബില്യൺ വർഷങ്ങളല്ലേ ബാക്കിയുള്ളത്? മറുപടി: അതെ, പ്രപഞ്ച ചരിത്രം നോക്കിയാൽ ബില്യൺ വർഷങ്ങളൊക്കെ ചെറിയ കാലയളവാണ്. സമയമെല്ലാം ആപേക്ഷികമാണ്. സൂര്യൻ നശിച്ചാലും പ്രപഞ്ചം എത്രയോ കാലം നിലനിൽക്കും. സൂര്യൻ നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സൂര്യൻ നശിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഭൂമി നശിച്ചിരിക്കും. മനുഷ്യകുലം തന്നെ ഇവിടെ ഉണ്ടാകും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. സൂര്യൻ നശിക്കുന്നതിനൊക്കെ മുമ്പ് മറ്റു പല കാരണങ്ങളാലും ഭൂമി നശിച്ചുപോയേക്കാം. എന്നാൽ ബുദ്ധിയുള്ള ഒരു ജീവി എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ അതിജീവനമാണ്. എത്ര ചെലവായാലും എന്ത് ചെയ്താലും നമ്മൾ അതിജീവിക്കണം. അതിനുവേണ്ട ശക്തമായ ടൂളാണ് സ്പേസ് ടെക്നോളജി. ഇന്ന് നടക്കുന്നത് വലിയ സ്പേസ് ടെക്നോളജിയൊന്നുമല്ല, വെറും പിച്ചവയ്പാണ്. ഇന്ന് നമുക്ക് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പോകാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് റോക്കറ്റ് എടുത്ത് പെട്ടെന്നൊരു എക്സോപ്ലാനറ്റിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ടെക്നോളജി വികസിക്കണം. 100 വർഷം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 500 വർഷം കഴിഞ്ഞാകാം. ചോദ്യം: ചോദ്യം: ഭൂമി നശിച്ചാലും മനുഷ്യൻ മറ്റൊരു വാസസ്ഥലം കണ്ടെത്തുമോ? മറുപടി: തീർച്ചയായും കണ്ടെത്തിയിരിക്കും. മനുഷ്യന്റെ പരിണാമം അതാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും പരിണമിക്കും. ആ പരിണാമം നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമായിരിക്കില്ല, സപ്പോർട്ടഡ് ഇന്റലിജൻസ് കൊണ്ടുകൂടിയായിരിക്കും. കമ്പ്യൂട്ടറിന്റെ പിന്തുണ അവിഭാജ്യ ഘടകമാകും. മനുഷ്യന്റെ ശേഷി 10 മടങ്ങ് വർദ്ധിക്കും. അതിലൂടെ പലതും ചെയ്യാൻ കഴിയും. വിമാനത്തിന് പകരം റോക്കറ്റ് ഉപയോഗിച്ച് മനുഷ്യൻ ഭൂഖണ്ഡാന്തര യാത്ര നടത്തുന്ന കാലം വരും.